ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി ശേഷിക്കുന്നത് 2 ദിവസം. വീട്ടിൽ വോട്ട് ചെയ്യുന്നവർക്ക് അപേക്ഷ നൽകേണ്ട സമയപരിധി ഇന്ന് അവസാനിക്കും. ജി സുധാകരനെ CPI ഒരിക്കലും അവഗണിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ഥാനാർത്ഥി പട്ടിക വിഷയത്തിൽ കോൺഗ്രസിനെതിരെ വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി ശേഷിക്കുന്നത് 2 ദിവസം. ഇന്ന് ചെറിയ പെരുന്നാൾ അവധിയായതിനാൽ പത്രിക സ്വീകരിക്കില്ല. നാളെയും തിങ്കളാഴ്ചയുമാണ് ഇനി പത്രിക സമർപ്പിക്കാനാവുക. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 വരെയാണ് പത്രിക സ്വീകരിക്കുന്നത്. കോൺഗ്രസും BJP സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതോടെ സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മത്സരങ്ങളുടെ ചിത്രം പൂർണ്ണമായി. ഏറെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്നലെ രാത്രിയോടെയാണ് കോൺഗ്രസ് 37 സീറ്റുകളിലെ 2 പട്ടിക പുറത്തുവിട്ടത്. MP നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ലെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിച്ച KS സുധാകരന്റെ നിലപാട് ഒടുവിൽ പാർട്ടിക്ക് ആശ്വാസമായി. ഹൈക്കമാൻഡുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം KS സുധാകരൻ MP ഡൽഹിയിൽ നിന്ന് മട്ടന്നൂർ വിമാനത്താവളം വഴി രാവിലെ കണ്ണൂരിൽ എത്തി. 55 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നേതൃത്വം ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസിന് ലഭിച്ചത് 95 സീറ്റുകളാണ്. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനാണ് പാർട്ടി തീരുമാനം. BJPയുടെ 2 പട്ടികയിൽ 39 പേരാണ് ഇടം നേടിയത്. ആദ്യ പട്ടികയിൽ 47 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പാർട്ടി 96 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ശേഷിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യുന്നവർക്ക് അപേക്ഷ നൽകാൻ സമയപരിധി ഇന്ന് അവസാനിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ നിന്നും ഡൌൺലോഡ് ചെയ്തെടുത്ത ഫോം 12D ബൂത്ത് ലെവൽ ഓഫീസർ മുഖേനയോ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസർക്കോ അപേക്ഷ നൽകാമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 85 വയസ്സ് പിന്നിട്ടവർക്കും 40% ഭിന്നശേഷിക്കാർക്കുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആവുക. ഭിന്നശേഷിക്കാരായി വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയവർക്ക് ബാലറ്റ് പേപ്പർ വീട്ടിൽ എത്തിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇതിനു പുറമെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവശ്യ സർവീസായി ഉൾപ്പെടുത്തിയ 14 ജീവനക്കാർക്കും പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് രേഖപ്പെടുത്താൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 85 പ്രായക്കാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാം. പോളിംഗ് ബൂത്തുകളിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ച ജീവനക്കാർക്കും പോസ്റ്റൽ ബാലറ്റ് അനുവദിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള കർണാടക അതിർത്തിയായ കണ്ണൂർ കൂട്ടുപുഴയിൽ പരിശോധന കർശനമാക്കി. സ്റ്റാറ്റിക് സർവൈലൻസ് ടീമിന്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചാണ് പരിശോധന തുടങ്ങിയത്. ലഹരി വസ്തുക്കൾ, കള്ളപ്പണം, ആയുധം, സ്ഫോടക വസ്തുക്കൾ എന്നിവയുടെ കടത്ത് തടയാനാണ് 24 നീളുന്ന പരിശോധന. ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ സുപ്രീംകോടതിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആചാര അനുഷ്ഠാന കാര്യങ്ങളിൽ മതപണ്ഡിതരാണ് നിലപാട് പറയേണ്ടതെന്ന് മുഖ്യമന്ത്രി ചാനൽ അഭിമുഖത്തിൽ വ്യക്തമാക്കി. മുൻമന്ത്രി ജി സുധാകരനെ ഒരിക്കലും പാർട്ടി അവഗണിച്ചില്ലെന്നും ആ തോന്നൽ അദ്ദേഹത്തിനുണ്ടായെന്നും സുധാകരനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരിക്കാൻ തയ്യാറായില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഒരാൾക്ക് സ്വയമേവ സ്ഥാനാർത്ഥിയാകണമെന്ന് തോന്നിയാൽ അത് പാർട്ടി അംഗീകരിക്കണമെന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി 3 അധികാരത്തിലെത്തില്ലെന്ന് മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ജനം LDFന് വോട്ട് ചെയ്യില്ലെന്നും ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നതെന്നും UDFന്റെ പിന്തുണ സ്വീകരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിനെതിരെ മാധ്യമങ്ങൾ വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സീറ്റ് ചർച്ചകൾ അതിവേഗം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെന്നും സതീശൻ അവകാശപ്പെട്ടു. ജനാധിപത്യ പാർട്ടി ആയതിനാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അപസ്വരങ്ങളില്ലാതെയാണ് ഇത്തവണ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതെന്നും VD സതീശൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഇറാനെതിരായ യുദ്ധത്തിന് അമേരിക്കൻ കോൺഗ്രസിൽ നിന്ന് പെന്റഗൺ 200 ബില്യൺ US ഡോളറിന്റെ അധിക ഫണ്ട് ആവശ്യപ്പെട്ടു. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സേത്ത് തുകയിൽ മാറ്റം വന്നേക്കാമെന്നും ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യണമെങ്കിൽ കൂടുതൽ തുക ആവശ്യമാണെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാനുമായി യുദ്ധം തുടരുകയും എണ്ണവില ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജാപ്പനീസ് പ്രധാനമന്ത്രി സനെയ് തകാച്ചിയോട് കൂടുതൽ പിന്തുണ ആവശ്യപ്പെട്ടു. സംഘർഷത്തെ തുടർന്ന് ഇറാൻ ഭാഗികമായി അടച്ചിട്ടിരിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ ടാങ്കറുകൾക്ക് അകമ്പടി സേവിക്കാനും മൈനുകൾ നീക്കം ചെയ്യാനും
കൂടുതൽ കപ്പലുകൾ വേണമെന്നും വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപ് പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്ന ശ്രമങ്ങളിൽ പങ്കുചേരുമെന്നും ഊർജ്ജ വിപണികളെ സുസ്ഥിരമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ്, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ ഓഫീസ് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ഇറാന്റെ ആക്രമണങ്ങളെ അപലപിക്കുകയും നടപടികൾ ഉടനടി നിർത്തലാക്കാൻ ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ വൃന്ദാവനിലെ രാമകൃഷ്ണ മിഷൻ സേവാശ്രമ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച നന്ദകിഷോർ സോമാനി ഓങ്കോളജി ബ്ലോക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. പുതിയ ഓങ്കോളജി ബ്ലോക്ക് മേഖലയിലെ ക്യാൻസർ പരിചരണ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മിച്ചത്. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെയാണ് രാഷ്ട്രപതി ഉത്തർപ്രദേശിൽ എത്തിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വ്രതവിശുദ്ധിയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. സംസ്ഥാനമെങ്ങും ഈദ്ഗാഹുകളിലും പള്ളികളിലും വിശ്വാസികൾ പ്രത്യേക പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. പുതുവസ്ത്രമണിഞ്ഞ് ബന്ധുവീടുകളിലും മറ്റും സുഹൃത്ത് സൽക്കാരങ്ങളിൽ പങ്കുകൊള്ളുകയാണ് ഓരോ വിശ്വാസിയും. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട് ചാലിയം ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. ബീച്ചിലെ സംയുക്ത ഈദ്ഗാഹിന് പി മുജീബ് റഹ്മാൻ നേതൃത്വം നൽകി. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെ ഈദ് നമസ്കാര ചടങ്ങുകൾക്ക് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി നേതൃത്വം നൽകി. മലപ്പുറത്ത് മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലെ സംയുക്ത ഈദ്ഗാഹിന് ഷിഹാബ് പൂക്കോട്ടൂർ നേതൃത്വം നൽകി. മഞ്ചേരി മേലാക്കം മസ്ജിദുൽ മുജാഹിദീനിന്റെ ആഭിമുഖ്യത്തിൽ വി പി ഹാൾ മൈതാനിയിൽ പ്രാർത്ഥനയ്ക്ക് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് നേതൃത്വം നൽകി. പാണക്കാട് തങ്ങന്മാർ പാണക്കാട് ജുമാ മസ്ജിദിലും പി കെ കുഞ്ഞാലിക്കുട്ടി കാരത്തോട് ജുമാ മസ്ജിദിലും പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. പൊന്നാനി ഹാർബർ മൈതാനത്ത് സംയുക്ത ഈദ്ഗാഹിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കെ എൻ എം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് ചെട്ടിപ്പടി നേതൃത്വം നൽകി. മനുഷ്യസ്നേഹവും സൗഹാർദ്ദവുമാണ് പെരുന്നാളിന്റെ പൊരുളെന്ന് കോഴിക്കോട് പാളയം ജുമാ മസ്ജിദ് മുഖ്യ ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ പറഞ്ഞു. മടവൂർ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ലോക വതനാരോഗ്യ ദിനം. പല്ലുകളും മോണകളും ആരോഗ്യകരമായി നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കാനാണ് ആഗോളതലത്തിൽ ലോക വതനാരോഗ്യ ദിനം ആചരിക്കുന്നത്. സന്തോഷകരമായ വായ സന്തോഷകരമായ ജീവിതമാണ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ശരിയായ വതനശുചിത്വ ശീലങ്ങൾ സ്വീകരിക്കണമെന്ന് ലോക വതനാരോഗ്യ ദിനത്തിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ശരിയായ ബ്രഷ് ചെയ്യൽ, പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്തൽ, പതിവായി ദന്തപരിശോധനകൾ നടത്തുക തുടങ്ങിയ ലളിതമായ ശീലങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ കുടുംബങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉത്തരാഖണ്ഡിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ വികസിപ്പിച്ചു. 5 മന്ത്രിമാരെ പുതുതായി ഉൾപ്പെടുത്തിയാണ് മന്ത്രിസഭാ വികസനം. ലോക്ഭവനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉത്തരാഖണ്ഡ് ഗവർണർ ഗുർമീത് സിംഗ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലയിലെ ഏതാനും പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രഭവ കേന്ദ്രങ്ങളുടെ 1 കിലോമീറ്റർ പരിധിയിൽ വളർത്തുപക്ഷികളെ കൊന്നൊടുക്കുന്ന നടപടി നാളെ ആരംഭിക്കും. 14,000-ൽ പരം വളർത്തുപക്ഷികളെ കള്ളിംഗ് ചെയ്യാനാണ് തീരുമാനം. മൃഗസംരക്ഷണ വകുപ്പും ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നാണ് നടപടി പൂർത്തീകരിക്കുന്നത്. വളർത്തുപക്ഷികളുടെ മുട്ട, ഇറച്ചി, കാഷ്ടം, മറ്റുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും നിരോധിച്ചിട്ടുണ്ട്. നന്നായി പാകം ചെയ്ത മുട്ടയോ ഇറച്ചിയോ കഴിക്കുന്നതിൽ ഭീതി വേണ്ടെന്നും നിലവിലെ സാഹചര്യത്തിൽ അസുഖത്തെ ഭയപ്പെടേണ്ടതില്ലെന്നും ജാഗ്രതയാണ് പുലർത്തേണ്ടതെന്നും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. ഏറ്റവും വേഗത്തിൽ 7 അഗ്നിപർവ്വത കൊടുമുടികൾ കീഴടക്കിയ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം സ്വദേശി ഭൂപതി രാജു അൻവിഷ്മർവ ഗിന്നസ് ലോക റെക്കോർഡ് നേടി. 92 ദിവസവും 4 മണിക്കൂറും 45 മിനിറ്റും എടുത്താണ് എല്ലാ കൊടുമുടികളും ഇദ്ദേഹം കീഴടക്കിയത്. 2024 ഒക്ടോബർ 23 റഷ്യയിലെ എൽബ്രസ് പർവ്വതത്തിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. 2025 ജനുവരി 23 അന്റാർട്ടിക്കയിലെ 7-ാമത്തെ കൊടുമുടിയായ സിഡ്ലിയിൽ ഇദ്ദേഹം എത്തി. കേരളത്തിലെ 7 തെക്കൻ ജില്ലകളിൽ നിന്ന് കരസേനയിൽ അഗ്നിവീർ ആകാൻ ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ജില്ലക്കാർക്ക് അപേക്ഷിക്കാം. 1 ഏപ്രിൽ അപേക്ഷ നൽകാം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി ശേഷിക്കുന്നത് 2 ദിവസം. വീട്ടിൽ വോട്ട് ചെയ്യുന്നവർക്ക് അപേക്ഷ നൽകേണ്ട സമയപരിധി ഇന്ന് അവസാനിക്കും. ജി സുധാകരനെ CPI ഒരിക്കലും അവഗണിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ഥാനാർത്ഥി പട്ടിക വിഷയത്തിൽ കോൺഗ്രസിനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.